ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அடுத்த பாஷத்தில் கிறிஸ்து ஏவர்களாலோ துஷ்சரிதார் வீரக இந்திரிய நைந்தியாட்சி துராதாரங்களில் நின்று விரமிச்சு, இந்திரிய லாவண இந்திரிய புகழங்களில் நின்று விரமிச்சு, சமாஹித சித்தக நான் சமாஹித அவளை வைக்க நம்ம சமாஹித சித்தனாய் அசாந்தமானவர் சமாதான பலாபதி உபசாந்த மனச சமாதான பலம் சாதனா பலம் சித்த ஏகாகிரத்தின் பலம் அதனை குறித்து சிந்திக்காத்த சமாதான பலாபதி உபசாந்த மனசு அதனை குறிச்சும் சிந்திக்காத்தவன் உபசமிச்சவன் மனசு என்ன சொல்லி பராத ஒரு காரியம் குறிப்பாரு பாஷ்யாரன் சம்மர்ப்பான குறிச்சிருந்தான ஆச்சாரிய வாழ் விருப்பவனவன் அதோடு வேணும் இப்படி மாத்திரம் அறியும் அது ஒரு குருவின் ஆய்ச்சி இல்லை குடிய தீரும் ஒரு விரோத சகாயம் இல்லாத இப்பறையில பாக்கி ஒரு சாதனம் பிரயோகப்படுத்தல எல்லாம் நிஷ்பிரயோஜனமாக பரையும் ஆச்சாரியான் புருஷம் வேதா கட்டடத்து பரையும் ஆச்சாரியன் இருவள்ளவன் மாத்தமே அறியணும் அவனை குறிச்சும் பல கல்பங்கள் முறையாக ஒரு குருவேணும் ஈஸ்வரன் என்ன குருவாய் வேறத்தின் பிரபதி உள்ள குருவாய் கூட ஒரு குருவேணும் வச்சு அதெல்லாம் ஓதப்பட்ட யோகியம் அனுசரித்து பசு குருகுரிய யோகத்திலும் சரி பிரகிருதி ஆயனங்களாம் ஈஸ்வரன் ஆயனங்களாம் மனுஷன் ஆயனங்களாம் தேவன் ஆயனங்களாம் ஒரு குரு பெரிய குரு ஆச்சாரியவாள் அதுதான் சாத்தியம் வேண்டாம் அங்கே ஈ சாதனா சம்பந்தனாய் ஆச்சாரியனும் உண்டாயால் பிரத்யானேன ஏனம் யசோக்தம் ஆத்மானம் பிராப்தி அது வரையுண்டு மற்ற சந்தர்ப்பங்களும் இடத்தன அதாவது சாஸ்திரத்தினும் ஞானம் நேடியாலும் ஒரு யோக்கியனாய அதிகாரிக்கு இதில் சித்தனாய ஆத்மவிதியில் சித்தனாய ஒரு குருவில் நின்றுள்ள உபதேசம் கொண்டு மாத்திரமே ஆ ஒரு உபதேசம் மாத்திரமே அந்தியமாய ஆத்ம சாட்சாத்தினு உபகரிக்கப்படும் அபரோட்சமான சாட்சாத்தில் ஒரு குருவின் உபதேசம் கூடிய தீரும் என்னால் அத்தியிருந்த அபிப்பிராயம் குருவின கூட சாத்தம் எல்லாமே அந்தியமான பலம் யோகியனாய ஒரு அதிகாரிக்கப்பட்டவன் அவன் அவனொரு குரு உபதேசிக்கும்போது சிஷ்யன் யோகியனாயிருக்கணும் யோகியனாய ஒரு சிஷ்யனை மாத்திரமே அவனொரு குருவில் நின்றுள்ள உபதேசம் உண்டாகட்டும் அது ரெண்டும் யோசிக்கணும் அதனால் வந்து கழிஞ்சால் பிரஜானேனா பிரஜானம் உண்டு இப்பறையில் ஆத்ம வித்ய உண்டு பிரம்ம வித்ய உண்டு ஏனம் யதோக்தம் ஆத்மானம் பிராப்னோதி ஈ ஆத்மாவினை அவன் பிராபிக்கணும் அவனை பிறகு பிரஜானம் என்ன ஜீவன் பிரம்ம பரமாத்மாவான் அவன் பிரஜான சப்தத்தில் ஜீவாத்மாவும் பிரஜானம் பிரம்மா என்று வருகிறேன் பிரஜான சப்தத்தில் ஜீவாத்மாவும் பிரம்ம பரமாத்மாவும் தத்துவசி வரும் தத்துவசி லட்சம் என்று வரையின் ஸ்தானத்தான பிரஜானம் என்று வரையின் ஸ்தானம் இவட பிரஜானம் வருவது ஆத்ம வித்யா பிரஜானா ஏனம் அத்தியம் அபரோட்சம் ஞானம் அதனோட பிரஜானம் என்று வரவிருக்கணும் அதுவண்டி ரெண்டு மந்திரங்களையும் தாரதப்படுத்துவோம் அவன் அர்த்தம் நடத்தினார் பல இல்லங்களில் ஒரு மந்திரம் மாத்திரமாக கொடுத்து வைங்க ஆசிரியர்கள் சொன்னது கழிஞ்ச மந்திரத்தில் ஆத்மா சுயம்பலப்படுத்தணும் என்று பறந்து ரெண்டாவது மந்திரத்தில் ஆத்மாவினை ஞானம் கொண்டு அறியணும் பறந்து இதில் ரெண்டிலும் வரல விரோதம் பரிஹரித்து வேணும் அவன் ஆசிரியத்தை மனசிலாக்கல அவன் அர்த்தம் துஷ்சரிதா துராச்சாரத்தில் நின்றும் அபிரத விரமிக்காத்தவன் ദൃഷ്ടാന്ത ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നവൻ അസമാഹിത ചിത്തമുള്ളവൻ അശാന്തമാണ് ഫലചിന്ത കൊണ്ട് അസ്വസ്ഥനായവൻ അസ്വസ്ഥനായവനോ ആത്മാവിനെ പ്രാപിക്കുന്നില്ല. കേവലം ഈ ആത്മാവിനെ പ്രജ്ഞാനുള്ള ആത്മവിദ്യ കൊണ്ട് പ്രാപ്തിയാണ് നേടേണ്ടതാണ് അടുത്തത്. ബ്രഹ്മചക്ഷത്രം ചോദന മൃത്യു യൂപസേവനം ഇഥ വേദ എത്ര സ്രഹ്മ ക്ഷത്രം ച ഓദന മൃത്യു ഉപസേചനം കേദ എത്ര എത്ര സ ബ്രഹ്മചക്ഷത്രം ചോദന മൃത്യുപേചനം ഇത്ഥേദ എത്ര സഹേതു അനേകം ഭൂത യത്മന ബ്രഹ്മചക്ഷത്രം ബ്രഹ്മക്ഷത്രേ സർവധർമ്മ വിധാരണി അതി അനേകം ഭൂത. നേരത്തെ പറഞ്ഞത് ദുരാചാരി ഇന്ദ്രിയ മനസ്സിന് ഏകാഗ്രയില്ലാത്തവൻ അങ്ങനെ അല്ലാത്തവൻ സാധനാ സമ്പന്നം യസ്യ ആത്മനഃ ഏതൊരാത്മാവിനാണോ ബ്രഹ്മക്ഷത്രം ബ്രഹ്മക്ഷത്രേ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണൻ എന്നാണ്. ബ്രാഹ്മണൻ അല്ല ക്ഷത്രം എന്നൊക്കെ ക്ഷത്രിയൻ ബ്രാഹ്മണനും ക്ഷത്രിയനും അല്ല ബ്രഹ്മചക്ഷത്രം ബ്രഹ്മക്ഷത്രി ബ്രാഹ്മണനും ക്ഷത്രിയനും എന്താണത്? സർവധർമ്മ വിധാരകേ സർവധർമ്മങ്ങളെയും വിധാരണം ചെയ്യുന്നു സർവധർമ്മങ്ങളെയും ധരിക്കുന്നു വിശേഷിച്ച് ധരിക്കുന്നവൻ ധർമ്മങ്ങളെ നിലനിർത്തുന്നവർ ആണ് ബ്രാഹ്മണനും ക്ഷത്രിയനും. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ പ്രതീകം, ക്ഷത്രിയൻ എന്ന് പറയുന്നത് ശക്തി പ്രതീകം. ജ്ഞാനവും ശക്തിയും ഇതാണ് ധർമ്മത്തെ നിലനിർത്തുന്നത് ബ്രഹ്മക്ഷത്രങ്ങൾ. ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് പറയാം. സമൂഹത്തിൽ മനുഷ്യന്റെ ഇടയ്ക്ക് പ്രാണികളുടെ ഇടയ്ക്ക് ധർമ്മത്തെ നിലനിർത്തുന്നത് ഈ രണ്ടെണ്ണം കൂടി ചേർന്നത് ജ്ഞാനവും ശക്തി. ആ ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ട് ബ്രാഹ്മണനും ശക്തിയുടെ പ്രതീകമായിട്ട് ക്ഷത്രിയനും ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് ശരിയായ ജ്ഞാനവും ശരിയായിട്ടുള്ള ശക്തി ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് ധർമ്മം നിലനിർത്തുന്നത്. ആണ് സർവധർമ്മ വിധാരതി. ചാതുർവർണ്ണി എന്ന് പറയുന്ന വ്യവസ്ഥയുടെ തത്വമാണ് ബ്രാഹ്മണൻ വിവേകപൂർവ്വം ധർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കുന്നു. അവൻ ബ്രാഹ്മണന്റെ ധർമ്മമാകാം ധർമ്മജ്ഞാനം കൊടുക്കുക സമൂഹത്തിന്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, അതിനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം കൊടുക്കുകയാണ് ബ്രാഹ്മണന്റെ ധർമ്മം. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? അതിനെ പ്രായോഗികമാക്കുക, നിലനിർത്തുക, രാജശാസനത്തിലൂടെ ധർമ്മത്തെ സമൂഹത്തെ നിലനിർത്തുക, ധാർമ്മികമായി ജനങ്ങളെ നയിക്കുക. അതിനാണ് ക്ഷത്രധർമ്മന്റെ ആദ്യശ്വാസം. ബ്രാഹ്മണനായ സ്മൃതികളല്ലായിരുന്നു, കാരണം അത് ബുദ്ധിയുടെ പ്രവർത്തനമാണ്. സൂക്ഷ്മമായി ധർമാധർമ്മങ്ങൾ അവരെ തിരിച്ചറിഞ്ഞ് ധാർമ്മികമായ നിയമങ്ങളെല്ലാം രചിക്കുന്നതാണ് ബ്രാഹ്മണന്റെ പേര്. ബ്രാഹ്മണനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം. അത് ബുദ്ധിയോട് ഗ്രഹിക്കേണ്ട കാര്യമാണ്. അവരെ സമൂഹത്തിൽ നടപ്പിലാക്കണമെങ്കിൽ അതിന് രാജശക്തി, ക്ഷാത്രശക്തികൾ, ക്ഷത്രുവിനെ നടപ്പിലാക്കും. ഇതാണ് സാഗർവർണ്ണ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം. അങ്ങനെ സമൂഹം മുഴുവനായി ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഈ ബ്രഹ്മക്ഷത്ര സർവധർമ്മ വിധാരകമാണ്. സർവധർമ്മത്തെയും നിലനിർത്തുന്ന ഈ ബ്രാഹ്മണക്ഷത്രിയരുടെ ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സമൂഹം മുഴുവൻ ക്ഷേമത്തിൽ കഴിയും എന്നാണ് സങ്കല്പം. കഴിയണം എന്നാണ് ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും ദൗത്യം ധർമ്മം എന്നാണ്. അതാണ് ബ്രഹ്മക്ഷത്രയെ സർവധർമ്മ വിധാരകയും ധർമ്മങ്ങളെല്ലാം സമൂഹത്തിന്റെ ക്ഷേമം ഈ രണ്ട് വർഗത്തെ ആശ്രയിക്കാനിരിക്കുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും സമൂഹത്തെ തന്നെയാണ് പറയുന്നത്, സമുദായത്തെ തന്നെ പറയുന്നത്. ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗവും ക്ഷത്രിയർ എന്ന് പറയുന്ന വിഭാഗം ശാസ്ത്രത്തിലെ പ്രധാനമായി വരുന്ന രണ്ട് ലക്ഷം അവരുകൂടി, ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും കൂടി, ആ വിഭാഗങ്ങൾ കൂടി എന്താണ് പറയുന്നത്? സർവപ്രാണഭൂതയും, സർവത്തിന്റെയും പ്രാണനായിരിക്കും. നമുക്ക് പ്രാണങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, സർവപ്രധാനമായിരിക്കുന്നവരാണ് പ്രാണങ്ങൾക്ക്. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രാണൻ. പ്രാണന് വേണ്ടി ബാക്കിയെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് പ്രാധാന്യം, അതുകൊണ്ടാണ് സർവപ്രാണഭൂതി എന്ന് പറയുന്നത്. ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്രഹ്മക്ഷത്ര ശക്തികൾ, ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങൾ കൂടി ഓദന അസനം ഭവനഹസ്യാദാം. അതുകൂടി എന്താണ് ഈ ഓദനമായി തീരുന്നത്, ഭക്ഷണമായി തീരുന്നത്. ഈ സമൂഹത്തെ മുഴുവൻ നിലനിർത്തി കൊണ്ടുപോകുന്ന രണ്ട് പ്രധാന ശക്തികൾ, അതുകൂടി ഭക്ഷണമായി തീരുന്നു. ഈ ആത്മാവിനങ്ങൾ, ഈ പരമാത്മാവ്, നമ്മൾ ഇവിടെ വലുതായി കാണുന്നതൊന്നും ബ്രാഹ്മണന്റെ ബുദ്ധിയുടെ വിലാസം, അതാണ് സമൂഹത്തിൽ കാണുന്നത്. ക്ഷത്രിയന്റെ ശക്തിയുടെ പ്രകടനമാണ് സമൂഹത്തിൽ കാണുന്നത്. അങ്ങനെ കാണുന്ന ഇതെല്ലാം ഇതുകൂടി എന്ത് ചെയ്യുന്നു, വെറും ഭക്ഷണമായി തീരുന്നു. അത് മാത്രമല്ല പറയുന്നു, സർവഹരോഗി മൃത്യു, സർവഹരൻ സർവത്തെയും ഹരിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ, സംഹരിക്കുന്നവൻ, ഹരിക്കുക സംഹരിക്കുക ആളുകാരെ മൃത്യു, മൃത്യുദേവൻ, മൃത്യു യമദേവൻ സ്വയം പറയുകയാണ്. സർവത്തെയും ഹരിക്കുന്നവനാണ് മൃത്യു. കാരണം ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും, മനുഷ്യൻ കാണുന്ന എന്താണ് അവന്റെ ചുറ്റും കാണുന്ന പ്രതാപം ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും പ്രതാപങ്ങളെ കൂടും കാണും. അല്ലെങ്കിൽ ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രഭാവമാണ് എല്ലാ കാലത്തും. ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് കാണുന്നു അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ. ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവൻ അവന്റെ പ്രതാപങ്ങൾ കാണിക്കുന്നു, ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവൻ അവന്റെ പ്രതാപങ്ങൾ കാണിക്കുന്നു, അവനെ ഭരിക്കുന്നു, നിയന്ത്രിക്കുന്നു, നടത്തുന്നു, ശരിയായ രീതിയിലാണ് തെറ്റായ രീതിയിലാണ്. മനുഷ്യന്റെ സമൂഹത്തിൽ എപ്പോഴും ഈ നടക്കുന്നത് ബ്രാഹ്മണ ക്ഷത്രിയരുടെ ആധിപത്യമാണ്. ഏത് കാലത്ത് അങ്ങനെ നടക്കട്ടെ, അങ്ങനെ മനുഷ്യന് കാണുന്ന സർവപ്രതാപങ്ങളും അതാണ്, ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും പ്രതാപമാണ്. ബാഹ്യമായി ഈ ലോകത്ത് കാണുന്നത്, സമൂഹത്തിൽ കാണുന്ന ഈ രണ്ട് പ്രതാപങ്ങളാണ് ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും പ്രതാപം. അത് വളരെ നിസ്സാരമാണ്, പരമാത്മാവിന് അത് നിസ്സാരമാണ്. അത് മാത്രമല്ല, ഈ പ്രതാപങ്ങളെ കൂടി അവസാനിപ്പിക്കുന്നതാണ് മൃത്യുദേവൻ. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും കൂടി സംഹരിക്കുന്നതാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും മറ്റുള്ളവരെല്ലാം സംഹരിക്കുന്നു. അവരുടെ പ്രതാപത്തിന്, അവരുടെ തേജസ്സിന് ബാധ്യതയെല്ലാം കീഴ്പ്പെട്ടു പോകും. അയാൾ മറ്റുള്ളവരെ സംഹരിക്കാൻ പോകും. അവർക്ക് അധീനമായി പോകുന്ന രോഗം മുഴുവൻ ഏത് കാലം അവരുടെ അധീനനാകുന്നു മൃത്യുവിന്. അങ്ങനെ മൃത്യു കൂടി ജസ്റ്റ് ഉപസേചനം, വെറും ഉപസേചനങ്ങളൊക്കെ കറി, ചോർണങ്ങളാണ് കറി ആയിരിക്കുന്നത്. അപ്പൊ ഈ പരമാത്മാവിന് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രതാപശാലികള് ബ്രാഹ്മണ ക്ഷത്രിയ പ്രതാപങ്ങളെല്ലാം ഭക്ഷണമായി തീരുന്നു, ചോറായി തീരുമ്പോ അതിന് കറിയായി തീരുന്നു, മൃത്യുജീവൻ മൃത്യുജീവൻ അതിനും തുച്ഛമായി തീരുന്നു, നിസ്സാരമായി തീരുന്നു. അതായത് ഈ കാണുന്ന സർവപ്രതാപങ്ങളും സർവവിഭൂതികളും പ്രാപഞ്ചികമായ എല്ലാം അവിടെ തുച്ഛമാണെന്ന് എല്ലാം നിസ്സാരമാണ്. പറയുന്നു അശ്ലക്ക് അപര്യാപ്ത, കറിയെന്ന് പറയുന്നത് ഭക്ഷണത്തിന് പകരമാകത്തുള്ളിരിക്കുന്നു, അവർക്ക് ഭക്ഷണത്തിനൊരു സഹായമായിട്ട് കറിയെ സ്വീകരിക്കാറുണ്ട്. അതാണ് അശ്ലക്കിയതി അപര്യാപ്ത, ഭക്ഷണത്തിനൊരു അപര്യാപ്തമാണ് എന്റെ കറി എന്ന് പറയുന്നത്. അതുപോലെ സർവഹരനായിരിക്കുന്ന മൃത്യു ആ പരമാത്മാവിന് ഊണിന്റെ സ്ഥാനത്തല്ല, മറിച്ച് കറിയുടെ സ്ഥാനത്താണ്. അതാണ് അശ്ലക്ക് അപര്യാപ്ത, അതിനുകൂടി പോരാട്ടമാണ് മൃത്യുദേവൻ. അപ്പൊ മൃത്യുവിന് സർവർക്കും ഭയമാണ്, എല്ലാ പ്രതാപശാലികളും മൃത്യുവിനെ ഭയപ്പെടുന്നു, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും. ആ മൃത്യു കൂടി തുച്ഛമായിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ പരമാത്മാവിന് പ്രാകൃത ബുദ്ധി, അങ്ങനെയുള്ളവന് പ്രാകൃത ബുദ്ധിയായിട്ടുള്ളവൻ, അതായത് ജീവന്റെ ഏറ്റവും വലിയ അവസ്ഥയെന്ന് നേരത്തെ കാണിക്കും. ഒരു ജീവൻ ഏറ്റവും പരമമായി പ്രാപിക്കാവുന്ന അവസ്ഥ ഒന്ന് ആ ബ്രാഹ്മണാവസ്ഥ, ബുദ്ധിയുടെ ഏറ്റവും വലിയ വികാസം, അല്ലെങ്കിൽ ക്ഷത്രിയാവും ശക്തിയും ഏറ്റവും വലിയ വികാസം വരുന്ന പ്രഭാ, അതിന്റെ വിഭൂതി, അല്ലെങ്കിൽ അതിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ അതിന്റെ പ്രതാപം, അതാണ് ബ്രഹ്മക്ഷേത്രം എന്ന് പറയുന്ന രണ്ട് സന്ദർഭങ്ങൾ. അത് ജീവൻ പരമമായി പ്രാപിക്കാവുന്നതാണ്. അകലെ കൂടി നിശ്ചയമാകുന്ന അതാണെന്ത്, ഈശ്വരന്റെ മഹിമ, പരമാത്മാവിന്റെ മഹിമ. അങ്ങനെയുള്ള ആ മഹിമയെ ഒരു സാധാരണ ജീവന് പ്രാകൃത ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചുറ്റുപാടും കാണുന്നത് കൊണ്ട് അതിന് വലിയ അത്ഭുതമാണ്. അവന്റെ ചുറ്റുപാടും കാണുന്നത് എന്താണെന്നെങ്കിൽ ക്ഷത്ര തേജസ്, അല്ലെങ്കിൽ ബ്രഹ്മ തേജസ്, അതാണ് അവൻ കാണുന്നത്, അവന്റെ ചുറ്റുപാടും കാണുന്നത്. അതാണ് അവൻ ഏറ്റവും മഹത്വപരിയതായി കാണുന്നത്. ആരൊരു പ്രാകൃത ബുദ്ധി, അതാണ് എന്ത് പറയുന്നത്, പ്രാകൃത ബുദ്ധി എന്ന് പറയുന്നത് യഥോക്ത സാധന അനഭിയുക്ത, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചേരാത്താണ്. യഥോക്ത സാധന അനഭിയുക്തൻ, സാധനങ്ങളോട് അഭിയുക്തനാകാത്തവൻ, സാധനാസമ്പന്നനാകാത്തവൻ, അങ്ങനെയുള്ളവൻ പ്രാകൃത ബുദ്ധി കാണുന്നത് എന്താണ്, മറ്റുള്ള ഈ പ്രാഗല്ഭ്യങ്ങളാണ്, ലോകത്ത് കാണുന്ന ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രാഗല്ഭ്യം, അതാണ് നിലവിൽ വരുന്നത്. അങ്ങനെയുള്ള ഭൗതികവാദം പറയുന്നു, മനുഷ്യൻ പറയുന്നു, മനുഷ്യൻ അവനെന്തിനും വേണ്ടവനാണ്, അവന് ബുദ്ധിശക്തിയുണ്ട്, ആ ബുദ്ധിശക്തിയുണ്ട്, അത് പ്രയോഗിക്കുന്നതിനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, അതുകൊണ്ട് തന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് മനുഷ്യന് ഈ പ്രപഞ്ചത്തെ എല്ലാം വെളിപ്പെടുത്താം, ഇതിനെല്ലാം അവന്റെ വരിയിൽ നടത്താം, അവന് വേണ്ടെന്നുള്ള സാമർഥ്യമുണ്ട്, ഐശ്വര്യങ്ങളുണ്ട്, പ്രതാപങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും കരുതുകയും അതിനെ ആരാധിക്കുകയും അതാണ് ശ്രേഷ്ഠമെന്ന് കരുതുകയും ചെയ്യുന്ന ഇതിനാണോട് പ്രാകൃത ബുദ്ധി. അതിനുള്ളതിനാണ് യഥോക്ത സാധന അനുഭവിക്കൻ, ഈ പറയുന്ന മനഃശാന്തി തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലാത്ത, അതിനുള്ളവനാണ്. അവൻ എത്ര പ്രഗത്ഭനായാലും ശരി, അവനും ശരിക്കും ഭൗതികവാദി എന്ന് പറയും. ഭൗതികമായിട്ടുള്ളതാണ് സത്യം, ഭൗതികമായ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കരുതുന്നവൻ. പക്ഷെ അങ്ങനെയുള്ളവനും മൃത്യുവിനെ ഭയങ്കരം, ഭൗതികതയിൽ ഏറ്റവും വലിയ ഭൗതികവാദിയിലും പ്രത്യേകത എന്താണ്, അവന് മൃത്യുവിനെ ഭയങ്കരം. കാരണം ഇതെല്ലാം അവസാനിച്ചു, തന്റെ ബുദ്ധിയിലും ശക്തിയിലും അമിതമായ വിശ്വാസങ്ങളും ഒരു ബോധമുണ്ട് ഉണ്ടായിരുന്നു, ഒരിക്കൽ നശിച്ചു പോകും. അപ്പൊ അവൻ മരണത്തെ ഭയപ്പെടുന്നു. മൃത്യുദേവൻ അവന് ഭയമാണ്, അവൻ ഭയക്കുന്നത് ഈശ്വരനല്ല മൃത്യുവിനെയാണ്. പക്ഷെ അവൻ ഭയക്കുന്ന ആ മൃത്യു പോലും അവനെ കീഴ്പ്പെടുത്തുന്ന മൃത്യുവാണ്. ഈശ്വരനവരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, മൃത്യു അവനെ കീഴ്പ്പെടുത്തുന്നു. അവന്റെ പ്രാകൃത ബുദ്ധിയെ ഒരിക്കലും മൃത്യുവിനെ കുറിച്ചുള്ള ഭയത്തെ ഒഴിവാക്കാൻ പറ്റില്ല. മൃത്യുഭയം ഒരുമാത്ര വിജയത്തിലൂടെ ഈശ്വരബോധത്തിലൂടെ ഇല്ലാതാക്കാൻ പറ്റും. ഭൗതികവാദികരിക്കലും മൃത്യുഭയത്തെ ഇല്ലാതാക്കാൻ അവനെ ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ഭയക്കുന്ന ആ മൃത്യു കൂടി വളരെ തുച്ഛമായിരിക്കുന്നു. ആ ഈശ്വരനെ ഇങ്ങനെയുള്ള പ്രാകൃത ബുദ്ധി യഥോക്ത സാധന അനഭിയുക്ത ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തവൻ. അവന് ചിത്തശുദ്ധിയെക്കുറിച്ചോ ആത്മ അനാത്മ വിവേകത്തെക്കുറിച്ചോ ഒന്നും യാതൊരു ബോധമില്ലാത്തവൻ. സാധന വിഷയത്തെക്കുറിച്ചൊന്നും യാതൊരു സങ്കല്പമില്ല. ആത്മാവിനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്തവൻ. കഥ ഇത്ഥ ഇത്ഥം ഏവം യഥോക്ത സാധനവാൻ ഇവ ഇങ്ങനെയുള്ള പ്രാകൃത ബുദ്ധി ഇത്ഥ ഇത്ഥം ഇത്ഥ എന്നുള്ളതിന്റെ അർത്ഥം പറയുന്നത് ഇത്ഥം ഇപ്രകാരം എപ്രകാരം യഥോക്ത സാധനവാൻ ഇവ. ഇവിടെ രണ്ടു കൂട്ടരാണ്. ഒരാൾ ആത്മാവിന്റെ മനുഷ്യരെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ. വേറൊരാള് പ്രാകൃത ബുദ്ധി, ഈ മനുഷ്യന്റെ പ്രതാപത്തെ, ബ്രഹ്മക്ഷത്രങ്ങളുടെ പ്രതാപത്തെ കാണുന്നവൻ, മൃത്യുഭയമുള്ളവർ. രണ്ടു വിഭാഗക്കാരാണ് ഇവിടെ പറയുന്നത് ഈ മന്ത്രത്തിൽ. അങ്ങനെ യഥോക്ത സാധനവാൻ ഉവാണ് ഒരുവന് ഈ ബ്രഹ്മക്ഷത്ര പ്രതാപങ്ങളിലും അവന് ശ്രദ്ധയില്ല. അവൻ ഈശ്വരീയമായ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളൂ. അവൻ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളനുഷ്ഠിക്കുന്നു. മനുഷ്യന്റെ പ്രതാപത്തിലൊന്നും അവനെ അത് ചിന്തിക്കുന്നില്ല. മൃത്യു അവനെ ഭയപ്പെടുത്തുന്നില്ല, മൃത്യുഭയമില്ല. സാധനമാണ് വേറൊക്കെ പ്രാകൃത ബുദ്ധിയാണ്. അവന് വരാതെ കാണുന്നത് മനുഷ്യന്റെ പ്രതാപമാണ്, ബ്രഹ്മക്ഷത്രങ്ങളുടെ പ്രതാപത്തെയാണ് അവൻ കാണുന്നത്. പിന്നെ അവന് ഭയമുണ്ട് മൃത്യുവിന്. ഇതിൽ ഇവിടെ പറയുന്നത് എന്താണോ, ഈ പ്രാകൃത ബുദ്ധി യഥോക്ത സാധനവാൻ ഈ സാധന സമ്പന്നനെ പോലെ വേദ വേദ അവൻ ഈ ആത്മാവിനെ അറിയുന്നില്ല എന്നാണ്. ഇത് രണ്ട് രണ്ട് തലമാണ്. കഥവേദ ആരറിയുന്നു, അറിയുന്നില്ല എന്ന്. പ്രാകൃത ബുദ്ധി ആയിട്ടുള്ളവൻ എങ്ങനെ അറിയുന്നു എന്ന്. കഥവേദ വിജാനാദി അവൻ എങ്ങനെ അറിയുന്നു. വ്യത്യസ്ത ആത്മ, ഈ ആത്മാവിന്റെ തലമുണ്ട്. എവിടെയാണ് ആത്മാവ്? ആത്മതലമാണ് പരമാത്മാവിന്റെ ആ തലം. എത്ര ആത്മാവ് എവിടെ, എന്താണ് ആത്മാവ്? അത് അവനെങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റത്തില്ല. ഇത് രണ്ടും രണ്ടായിട്ടുള്ള ഈ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പ്രാകൃത ബുദ്ധിയിലെ ഈ ഭൗതിക തലം, മറ്റൊന്ന് സാധന സമ്പന്നന്റെ ആത്മതലം. പിന്നെ ഒന്നിനെ നമ്മൾ ഭൗതികവാദം എന്ന് പറയും, മറ്റൊന്നിനെ ആത്മീയവാദം എന്ന് പറയും. ഭൗതിക ചിന്ത എന്ന് പറയും, മറ്റൊന്ന് ആത്മീയ ചിന്ത എന്ന് പറയും. ഇത് ഇങ്ങനെ രണ്ട് സമാന്തര രേഖകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കട്ടെയോ. ഈ രണ്ടുകൂടി ഒന്നാവട്ടെ. ഒരു കൂട്ടരും ഈ വഴിക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, മറ്റൊരു കൂട്ടരും വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഇതിന് രണ്ടിനും കാരണം അവന്റെ സംസ്കാരം. അസംസ്കൃത ബുദ്ധി, പ്രാകൃത ബുദ്ധി. അവൻ ഈ ഭൗതികമായ എല്ലാത്തിനും നേരായി കാണും. ബ്രഹ്മക്ഷത്ര തേജസ്സുകളെ, പ്രതാപത്തിനവൻ വരതായി കാണും. അവന്റെ ബുദ്ധി ഒരിക്കലും ആത്മാവിലേക്ക് തിരിയുന്നില്ല. അവന് ഭയമുള്ളത് മൃത്യുവിനെ മാത്രം. മൃത്യുവിനെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നവനറിയും. അപ്പോൾ ആ മൃത്യുകൂടി, മൃത്യുവിനെ കൂടി നിശ്ചയമാകുന്ന, മൃത്യുകൂടി നിസ്സാരമാകുന്ന ആത്മപദത്തെ അവനെങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ കഴിയത്തില്ല. മറിച്ച് ഇവിടെ പറയുന്നു യഥോക്ത സാധനവാൻ ഇവ. ആ യഥോക്ത സാധനവാൻ, ഈ പറഞ്ഞ സാധന സമ്പന്നനാണെങ്കിലോ അവനറിയുന്നു, ഈ ആത്മാവിനെ അറിയുന്നു എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് അനേക ഗുരുക്കന്മാരുണ്ടായി, അനേക ശാസ്ത്രങ്ങളുണ്ടായി, എന്നിട്ടും മനുഷ്യൻ നന്നാവുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? സാധാരണ എല്ലാവരും ചോദിക്കുന്നു, ലോകം എന്തുകൊണ്ട് നന്നായില്ല? എത്രയോ ഗുരുക്കന്മാരോട് ഉണ്ടായി, ഇന്നത്തെ എത്രയോ ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നു, എന്നിട്ടും മനുഷ്യൻ നന്നാകാത്തതല്ല. അവൻ സമാധാനം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വഴിയാണ്. ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി ഇതുവരെ ഒരു ഗുരുവും വന്നിട്ടില്ല, ഇനി ആരും വരാനും പോകുന്നു. ഗുരുക്കന്മാർ വരുന്ന പിന്നെ എന്തിനു വേണ്ടി? നന്നാകേണ്ടവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. നന്നാകേണ്ടവരെ മനുഷ്യർ വേണം, അവർക്ക് വേണ്ടിയിട്ട് വരുന്നു എന്നേ പറയാൻ പറ്റും. എല്ലാവർക്കും വേണ്ടി വരാറുണ്ട്. അപ്പൊ ഈശ്വരന് വരെ ശത്രുക്കളുണ്ട്. അപ്പൊ പിന്നെ ഗുരുക്കന്മാരുടെ കാര്യം പറയാം, ഈശ്വരനെ തന്നെ എതിർക്കുന്നവരുണ്ട്. അപ്പൊ ഇതിങ്ങനെ രണ്ടും കാണും. അപ്പൊ അതിന് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും എന്തുകൊണ്ട് ആശ്രമത്തിൽ വരുന്നില്ല, എല്ലാവരും എന്തുകൊണ്ട് സത്സംഗത്തിൽ പങ്കെടുക്കുന്നില്ല, എല്ലാവരും എന്തുകൊണ്ട് നന്നാകുന്നില്ല? അതുകൊണ്ട് നമുക്ക് എല്ലാവരും നന്നാക്കാം. ഒരിക്കലും അസാധ്യമായ കാര്യമാണ്, അസാധ്യമാണ്, അതൊരിക്കലും സംഭവിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ആവശ്യമായിട്ടുള്ള കുറെ പേരുണ്ട്, അവരെ ഇതിനൊക്കെ വേണ്ടി വരും. ആശ്രമങ്ങളിലും സത്സംഗത്തിലും എല്ലാം അവര് ഉയരം പഠിക്കും, ഗുരുക്കന്മാരെ സമീപിക്കും, ആത്മജ്ഞാനം നേടും. അതിനുവേണ്ടി കുറെ പേരുണ്ട്, അതിനുവേണ്ടി ജനിച്ചവരെന്ന് വേണമെങ്കിൽ പറയാം. അത്ര സംസ്കാരത്തോടു കൂടിയവർ, സാധനത്തോടു കൂടിയവർ അവർക്ക് വേണ്ടിയിട്ടാണ് തന്നെ. അതിന് വിപരീതമായിട്ടുള്ളവരുമുണ്ട്, ഇവരുടെ ഭാവം. അപ്പൊ അവർ ജനിക്കുന്നതിന് സാധനങ്ങളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. തീർത്ഥം കിടപ്പാവിയണമെന്ന് തീർപ്പിക്കാൻ വേണ്ടി വളരെ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കഷ്ടപ്പെട്ടില്ല, ഒരു നേരം അവിടെ നിന്ന് മുഴുവാൻ വേണ്ടി അത് തീർത്ഥം കിടപ്പാവിയെന്ന് പറയുന്നു. അങ്ങനെ പുണ്യസ്ഥലങ്ങളിലും പുണ്യ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിന് സമീപത്തിന് പാൽപെടുന്നില്ല, അവരൊരിക്കലും ഉൾക്കൊള്ളത്തില്ല. അതവരുടെ കുറ്റമല്ല, വാസനവും അതിനനുകൂലമല്ല. വാസനകൾ അവരതിനനു അനുവദിക്കത്തില്ല, വാസനകൾ അവരാകുന്നതിന് അകറ്റിക്കളയും. അവർ കാണുന്നത് ബാക്കിയുള്ള പ്രതാപങ്ങളാണ്, മനുഷ്യന്റെ പ്രതാപങ്ങളാണ് വലുതായി കാണുന്നത്. അതിലവർക്ക് വിശ്വാസം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു, സംസാരത്തിൽ തന്നെ അങ്ങനെ പെട്ടിരിക്കുന്നു. അതൊരു തുച്ഛമാണ് ഇവിടെ എന്ന് തിരിച്ചറിയുന്ന വിവേകമുള്ളവൻ ആ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ആ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നവീകേശനോട് നിങ്ങളെ നവീകേശ സംശയിക്കുക, നിങ്ങളെപ്പോലെയുള്ള വലിയ പ്രതാപശാലികളായ ദേവന്മാരുണ്ട്, യമദേവനെ പോലെയുള്ള ഇത്രയും മഹത്വം ഏറെ വിദ്യയൊന്നും. എന്നിട്ട് എന്തുകൊണ്ട് മനുഷ്യനില്ല, നന്നാവുന്നില്ല, മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്നില്ല? എല്ലാവർക്കും സംശയം വരാം. നവീകേശനും വരാം, അതിന് സമാനം പറയുന്നു. അങ്ങനെ എല്ലാവരെയും നന്നാക്കുന്ന ഒരു അഖണ്ഡ ദേവന്മാർക്കില്ല, യമദേവനും. കുറെ പേരൊക്കെ നന്നാവും, കുറെ പേരൊക്കെ നശിക്കും. ആ രീതിയിലാണ് സൃഷ്ടി. സൃഷ്ടിയുടെ സ്വഭാവമാണെന്ന് നമുക്ക് പറയാം. സൃഷ്ടി അങ്ങനെയാണ്, സദ്വാസനയോടും ദുർവാസനയോടുകൂടിയാണ് ജീവന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സദ്വാസനയുള്ളവർ രക്ഷപ്പെടും, അത് ഈ ദുർവാസനയുള്ളവർ അവരും ഏതെങ്കിലും കാലത്ത് പ്രമേയം അവരും അയോഗ്യതയൊക്കെ സാധന സമ്പത്തിയൊക്കെ നേടി അവരെ ഒരു കാലത്ത് രക്ഷപ്പെടും. തൽക്കാലം എന്താണ് ഇതിങ്ങനെ പോകുന്നത്? ഇതെല്ലാം നന്നാക്കാൻ വിചാരിക്കില്ല. അപ്പോ ലോകസംഗ്രഹത്തിന് വേണ്ടി മഹാത്മാക്കൾ പ്രവർത്തിക്കുന്നത് അതുതന്നെ. അവരെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് കുറെ ഭരവത്താവുന്നു, അത് ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുന്നു, അല്ലാത്തവർക്ക് അത് എത്തുന്നില്ല, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുന്നില്ല. അല്ലെങ്കിൽ വേറെ തരത്തിൽ കാലാന്തരത്തിൽ അവർക്കും പ്രയോജനപ്പെട്ടേക്കാം. ശ്രീബുദ്ധൻ അവതരിച്ച കാലത്തും ബുദ്ധൻ പറഞ്ഞ ഉപദേശവും കേൾക്കാതിരുന്നവർ ഇന്ന് ഈ കാലത്ത് ചിലപ്പോൾ അതേ ആത്മാവിനെ വന്നിട്ട് ബുദ്ധന്റെ ഉപദേശത്തെ സ്വീകരിക്കുന്നവരാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് അപ്പൊ അന്ന് അതായത് ബുദ്ധനെ നിഷേധിച്ച് അല്ലെങ്കിൽ ബുദ്ധനെ ഉൾക്കൊണ്ടില്ല. പക്ഷെ അന്ന് ആ ഉപദേശം അയാൾക്ക് ഫലവത്തായതിൽ ഇന്ന് അതേ ജീവനെ തന്നെ എന്നാണ് ഫലവത്തായെന്ന് വരാം. അപ്പോൾ ഒരാൾക്കും ഒരു ഗുരുവിന്റെ ഉപദേശം കാലാന്തരത്തിലെങ്കിലും പ്രയോജനപ്പെടും. അപ്പൊ ആ തരത്തിൽ വരാം സർവ്വ ജീവന്മാർക്കും ഈ ഗുരുക്കന്മാരുടെ ഉപദേശം കാലാന്തരങ്ങളും പ്രയോജനപ്പെട്ടതാണ്. എന്തായാലും വർത്തമാനകാലത്ത് ഇതിങ്ങനെ രണ്ടായിട്ട് പോകട്ടെ. അസുരന്മാരും ജീവന്മാരും ഈ രണ്ടു തരത്തിലേക്ക് സഞ്ചരിക്കത്തുള്ളൂ, അതാണ് ഇവിടെ പറയുന്നത്. മൃത്യുവീടും തുച്ഛമായിരിക്കുന്ന ആ ഈശ്വര മഹാത്മ്യത്തെ ഈ സാധനാവാൻ അവന് മാത്രമേ ഇതിനെ ഗ്രഹിക്കുന്നുള്ളൂ, അല്ലാത്തവൻ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധനമാർഗം സഞ്ചരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ളവരാരും നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടണ്ട. നമ്മൾ നന്നാവുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉത്കണ്ഠപ്പെട്ട അത് പ്രയോജനം ചെയ്യും. മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഇല്ല. മറ്റാരും നന്നാകുന്നുണ്ടാകുമ്പോൾ ഞാൻ അവരെ നന്നാക്കാനായിട്ട് മറന്നിട്ട് എന്ന് പറഞ്ഞ കാര്യമാകണ്ട. പിന്നെ നമ്മൾ നന്നാവുന്നതിന്റെ കൂട്ടത്തിൽ മറ്റാരെങ്കിലും കൂടെ നന്നാവുന്നുണ്ട്, അതിന് ദോഷമൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവനെ നന്നാക്കിയിട്ട് ഞാൻ നന്നാവുന്നുള്ളൂ എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. അവനവനെ നന്നാകാൻ പറ്റുമെങ്കിൽ അതിനേക്ക് എന്റെ കാര്യം എന്നാണ് ഈ നമ്മൾ മനസ്സിലാക്കാൻ ഈ സന്ദർഭത്തിലുള്ള അവന്റെ അർത്ഥം. യശ്യ ഏതൊരു പരമാത്മാവിനാണോ ബ്രഹ്മ ച ബ്രാഹ്മണനും ക്ഷത്രം ച ക്ഷത്രിയനും ഉഭയ രണ്ടു കൂട്ടരും ഊതനഹ ഭവതഹ ഊണായിത്തീരുന്നത് ഊണ് കൂട്ട് മൃത്യു മൃത്യുദേവൻ യസ്യ ഏതൊരു പരമാത്മാവിനാണോ ഉപസേചനം കറിയായിത്തീരുന്നത് എത്ര സ ആ പരമാത്മാവിന്റെ മഹാത്മ്യം ഇദ്ധ സാധന സംബന്ധനെ പോലെ കഹ അജ്ഞാനി വേദ അറിയുന്നില്ല. ഇവിടെ വേദ എന്ന് പറയുന്നത് അറിയാമെന്നാണ്, പക്ഷെ കഹ വേദ എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിലാണ്. ആരറിയുന്നു എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് അവൻ അറിയുന്നില്ല എന്നർത്ഥം പറയുന്നത്. ഭാഷയത്തിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. കഹ വേദ വേദ എന്ന് പറയുന്നത് അറിയുന്നില്ല എന്നർത്ഥമല്ല, പദാർത്ഥം അറിയുന്നു എന്നാണ്. പക്ഷെ കഹ വേദ തമ്മിൽ ചേരുമ്പോൾ ആരറിയുന്നു, അച്ഛനെ അറിയുന്നുവോ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നിഷേധാർത്ഥത്തിലാണ് അറിയുന്നില്ല എന്ന് പറയുന്നത്. പ്രഥമാധ്യായത്തിലെ രണ്ടാമത്തെ വന്നി ഇവിടെ കൊണ്ട് തുടർന്നിരിക്കുന്നു. അടുത്ത മന്ത്രത്തിലെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും ഈ പ്രശ്നത്തിൽ കാണുന്നുണ്ട്. സയാതക ബ്രഹ്മവിദോ വദന്തി അനുമ്പ് രണ്ടുപേരെയും അവർ കാണുന്നു വിട്ടുപോയിരിക്കുന്നു. വൃതന്തി ബന്ധു സുഹൃതസ്യ ലോകെ അങ്ങനെ ഭാഗം ഈ പ്രശ്നത്തിലില്ല, അത് എഴുതിക്കോളും എഴുതിയിടണം. വിട്ടുപോയിരിക്കും